ഫാദർ ജെയിംസ് ക്ലീനാനിക്കൽ എഴുതിയ ലേഖനം എല്ലാം ആനന്ദകരമാകുന്നതിന് പിന്നിൽ. ഈശോ എപ്പോഴും എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നു എന്ന സത്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും അതിൽ ആഴപ്പെടുകയും ചെയ്തുകൊണ്ടായിരിക്കണം ആത്മീയതയുടെ പടികൾ കയറേണ്ടത്. വളരെ സമർത്ഥനായിരുന്നു ജോസഫ് സാർത്തോ. മതപഠന ക്ലാസ്സിൽ അധ്യാപകൻ ഒരിക്കൽ ചോദിച്ചു, ദൈവം എവിടെയായിരിക്കുന്നു എന്ന് ശരിയുത്തരം പറയുമെങ്കിൽ ഒരാപ്പിൾ തരാം. ജോസഫ് ഉടൻ ചാടിയെണീറ്റ് പറഞ്ഞു, ദൈവം ഇല്ലാത്തത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് രണ്ട് ആപ്പിൾ തരാം. ദൈവസാന്നിധ്യത്തെക്കുറിച്ച് കൊച്ചുനാൾ മുതൽ അത്ര അവബോധമുണ്ടായിരുന്നു ആ കുഞ്ഞിന്. അവനാണ് പിൽക്കാലത്ത് സഭയെ നയിക്കാൻ ദൈവം നിയോഗിച്ച വിശുദ്ധ പത്താം പിയൂസ് പാപ്പ. മിസ്റ്റർ ഫ്രാൻസിസ് സാലസ് ഈശോയോടുള്ള ഐക്യം അനുഭവിച്ചുകൊണ്ട് ഓരോ 15 മിനിറ്റിലും അരൂപിക്കെടുത്ത വിശുദ്ധ കുർബാന സ്വീകരണം നടത്തിയിരുന്നത്രേ. ഈശോയുടെ സാന്നിധ്യാനുഭവത്തിൽ ആത്മാവ് ഉറപ്പിക്കപ്പെടണം. അതുമാത്രമാണ് ശക്തമായ ആത്മീയ അടിത്തറ. തിന്മയ്ക്കെതിരായ നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് ബലം നൽകുന്നത് ദൈവ സാന്നിധ്യാനുഭവമാണ്. ഒരിക്കൽ വിശുദ്ധ ക്ലാര ഈശോയുടെ പീഡാനുഭവത്തെ ഓർത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് സാത്താൻ ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് കരയുന്നത്? നീ ഒരുപാട് കരഞ്ഞിട്ടുള്ളവളല്ലേ? ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് എന്തിന് നിന്റെ സൗന്ദര്യവും ജീവിതവും നശിപ്പിക്കുന്നു? ക്ലാര മറുപടി പറഞ്ഞു, എന്റെ രക്ഷകനായ ഈശോ സദാസമയവും എന്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്റെ കണ്ണീരൊപ്പും എന്നെ ആശ്വസിപ്പിക്കും. സാത്താനെ, നീ ദൂരെ പോകുക. ഉടൻ സാത്താൻ ഓടിമറഞ്ഞു. മറ്റൊരവസരത്തിൽ കപ്പേളയിലെ ക്രൂശിത രൂപം തന്നെ സൂക്ഷിച്ചു നോക്കുന്നതായി ക്ലാരയ്ക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ഒരു സ്വരവും കേട്ടു, നീ ഒരിക്കലും തനിച്ചല്ല, എല്ലാറ്റിനും ശക്തനായ ഞാൻ നിന്നോടൊപ്പമുണ്ട്. ആത്മാവിന്റെ ഏകവും സുനിശ്ചിതവുമായ ബലമാണ് ദൈവം കൂടെയുണ്ട് എന്ന അനുഭവം. അതില്ലാത്ത ആത്മാവ് ആത്മീയ യാത്രയിൽ തളർന്നുപോകുന്നു. വിശുദ്ധ മരിയ ഗുരത്തിയുടെ അമ്മ അസുന്താമ്മ തന്റെ മകളെ ഇങ്ങനെ ഉപദേശിക്കുമായിരുന്നു, ഇന്ന് നീ ഈശോയെ സ്വീകരിച്ചവളാണ്, ഇന്ന് മുഴുവൻ ഈശോയുടെ കൂടെയാണെന്ന് ബോധ്യമുണ്ടായിരിക്കണം. മരിയ എന്നും എപ്പോഴും ആ ബോധ്യം നിലനിർത്തിയിരുന്നു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഇലിയാസച്ചൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 2 വർഷങ്ങൾ രോഗാവസ്ഥയിൽ ഏകാന്തതയിൽ ഒരു മുറിയിൽ കഴിയുമ്പോൾ അദ്ദേഹം മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ഈ മുറിയിൽ കയറുന്നവർ ആത്മീയ കാര്യങ്ങളല്ലാതെ ഒന്നും സംസാരിക്കരുത്. ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആനന്ദിച്ചിരുന്നതിനാൽ ദൈവിക കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കാണാനും കേൾക്കാനും സംസാരിക്കാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. സത്യമിതാണ്, ആത്മീയ ആനന്ദം രുചിച്ചു തുടങ്ങിയ മനുഷ്യാത്മാവ് ഭൗതിക സുഖങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങും. പരിശുദ്ധ ത്രിത്വത്തിന്റെ വാഴ്ത്തപ്പെട്ട എലിസബത്ത് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു, കാർമൽ മഠത്തിൽ എല്ലാം ആനന്ദകരമാണ്. അലക്കുന്ന സ്ഥലത്തും പ്രാർത്ഥനാസ്ഥലത്തും ഞങ്ങൾ ദൈവത്തെ ദർശിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് ശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാധുരി ഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ. അവൾ തുടരുന്നു, പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും കർമ്മലീത്ത സന്യാസിനിയുടെ ജീവിതം നിരന്തരമായ ദൈവിക സമ്പർക്കമാണ്. എല്ലായിടത്തും ഞങ്ങൾ ദൈവത്തെ ദർശിക്കുന്നു. എല്ലാ സംഭവങ്ങളിലും ഞങ്ങൾ ദൈവകരം കാണുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ സംവഹിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ജീവിതം മുൻകൂട്ടിയുള്ള ഒരു സ്വർഗാസ്വാദനമാണ്. ക്രിസ്തു ശിഷ്യന്റെ ജീവിതം ലോകത്തിൽ സ്വർഗീയാനുഭവം രുചിക്കുന്നതാണ്. ദൈവ സാന്നിധ്യാനുഭവം കൂടാതെ ഇത് സാധ്യമല്ല. വിശുദ്ധാത്മാക്കൾ ദിവ്യകാരുണ്യ ഈശോയുമായി സംഭാഷിച്ചുകൊണ്ടും അവിടുന്നുമായി ഏറ്റവും നല്ല സുഹൃത്തിനോടെന്ന പോലെ ആത്മബന്ധം പുലർത്തിക്കൊണ്ടും ദൈവ സാന്നിധ്യാനുഭവത്തിൽ വളർന്നുവന്നു. ഇപ്രകാരം ഒരു സ്നേഹഐക്യമാണ് ഈശോ തന്റെ വിശുദ്ധാത്മാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. ആത്മാവിന്റെ സ്നേഹദാനം തീർക്കാൻ നാം അഭയം ഗമിക്കേണ്ടത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യവും സമാശ്വാസവും തേടി അലയാതെ ദിവ്യകാരുണ്യ ഈശോയുമായി സംസാരിക്കാനും ആശ്വാസം പ്രാപിക്കാനും ആത്മാവ് വളരേണ്ടിയിരിക്കുന്നു. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും പ്രോത്സാഹിക്കപ്പെടാനും ആശ്വസിപ്പിക്കപ്പെടാനുമുള്ള മനുഷ്യാത്മാവിൻ്റെ ആന്തരിക ദാഹത്തിന് ഈശോ നൽകുന്ന ഉത്തരമാണ് ദിവ്യകാരുണ്യം.